അവരൊക്കെ ഇപ്പോൾ എന്തു ചെയ്യുന്നു? എന്നോടൊന്നിച്ച് ഒരേ തീവണ്ടി മുറിയിൽ യാത്ര ചെയ്തിരുന്ന എൻ്റെ സഖാക്കൾ അക്കിറ തകാഹാഷി. കായികമേളയിലെ എല്ലാ സമ്മാനങ്ങളും വാരിക്കൂട്ടിയ തകാഹാഷി പിന്നീട് ഏറെയൊന്നും വളർന്നില്ലെങ്കിലും ജപ്പാനിലെ പ്രസിദ്ധമായൊരു സ്കൂളിലെ റഗ്ബി ടീമിൽ പ്രവേശിച്ച് തിളക്കമുള്ളൊരു താരമായി മാറി. തുടർന്ന് മീജി യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ ബിരുദം കരസ്ഥമാക്കി. മധ്യ ജപ്പാനിലെ ഹമന തടാകത്തിനടുത്തുള്ള ഒരു വൻകിട ഇലക്ട്രോണിക് കമ്പനിയിലെ പേഴ്സണൽ മാനേജരാണ് അവനിപ്പോൾ. അവിടെ തൊഴിലാളി ശൃംഖലയുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി മേൽനോട്ടം വഹിക്കുകയും പരാതികളും തർക്കങ്ങളും കേട്ട് അവയ്ക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. അതെ, അവനതിന് കഴിയും. ജീവിതത്തിൽ ഒരുപാട് ക്ലേശിച്ചിട്ടുള്ള തകാഹാഷിക്ക് മറ്റു മനുഷ്യരുടെ ക്ലേശങ്ങൾ അനായാസം മനസ്സിലാക്കാനാവും. ചിരപ്രസന്നമായ മാനസിക ഭാവവും ആരെയും ആകർഷിച്ചിരുത്തുന്ന വ്യക്തിത്വവും അക്കാര്യത്തിൽ അവനെ നിശ്ചയമായും സഹായിച്ചിട്ടുമുണ്ടാവണം. ഒരു സാങ്കേതിക വിദഗ്ധൻ എന്ന നിലയിലും തകാഹാഷി പ്രവർത്തിക്കുന്നുണ്ട്. സംയോജിത സർക്യൂട്ടറുകളോടുകൂടിയ സങ്കീർണ യന്ത്ര സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവൻ ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ചു വന്നു. ഞാൻ തകാഹാഷിയെയും അവൻ്റെ ഭാര്യയെയും നേരിൽ കാണാൻ ഹമാത്സുവിലേക്ക് പോയി. അവൻ്റെ ഭാര്യ ഒരു നല്ല സ്ത്രീയാണ്. അവർക്കവനെ പൂർണ്ണമായും മനസ്സിലാക്കാനാവും. ടോമോയെക്കുറിച്ച് അവർ ഏറെ കേട്ടിരിക്കുന്നു. താനും ഏതാണ്ട് അവിടെ ഉണ്ടായിരുന്നതുപോലെ തോന്നുന്നുവെന്ന് അവർ എന്നോട് പറഞ്ഞു. അവർ മറ്റൊന്നുകൂടി പറഞ്ഞു, തകാഹാഷി തൻ്റെ കുള്ളൻ ശരീരത്തെക്കുറിച്ച് അപകർഷമൊന്നും വെച്ച് പുലർത്തുന്നില്ല. അവരുടെ അറിവ് ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തടുത്തു നിർത്താനാവാത്ത അപകർഷ ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ അവ ഹൈസ്കൂളിൻ്റെ ഗർവുകളിലും കലാശാല വളപ്പുകളിലും വെച്ച് അവൻ്റെ ജീവിതത്തെ തീർത്തും ദുസ്സഹമാക്കുമായിരുന്നു. അതവനെ ഇത്തരത്തിൽ ഉന്നതാധികാരങ്ങളുള്ളൊരു ജോലിക്ക് അപ്രാപ്തനാക്കി തീർക്കുമായിരുന്നു. ശാരീരിക വൈകല്യങ്ങളുള്ള കുട്ടികൾ വേറെയും ഉണ്ടെന്ന് കണ്ടപ്പോൾ തനിക്ക് ആശ്വാസം തോന്നിയതായി ടോമോയിലെ ആദ്യ ദിനത്തെക്കുറിച്ച് വിവരിക്കുന്നതിനിടയിൽ തകാഹാഷി പറഞ്ഞു. ആ നിമിഷം മുതൽ അവൻ്റെ മനോവിഷമം അലിഞ്ഞു പോവുകയും അവൻ നിറഞ്ഞാഹ്ലാദിക്കാൻ തുടങ്ങുകയും ചെയ്തുവത്രേ. അതിൽ പിന്നീട് ഒരിക്കൽ പോലും സ്കൂളിൽ വരാതിരിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. പൂർണ്ണനഗ്നനായി നീന്തണമെന്നത് തുടക്കത്തിൽ തന്നെ വല്ലാതെ വിഷമിപ്പിച്ചതായും അവൻ എന്നോട് പറഞ്ഞു. പക്ഷെ വസ്ത്രങ്ങൾ പടിപടിയായി അഴിച്ചു മാറ്റിയതിലൂടെ തൻ്റെ സങ്കോചവും ലജ്ജാശീലവും ഇഞ്ചിഞ്ചായി കൊഴിഞ്ഞു പോയത് തകാഹാഷി ഓർമ്മിച്ചു. ഉച്ചഭക്ഷണ വേളയിലെ പ്രഭാഷണത്തിൻ്റെ ഊഴമെത്തുമ്പോഴും ഇതേ പ്രകാരം തന്നെയാണത്രേ അവൻ ധൈര്യം സംഭരിച്ചിരുന്നത്. മാസ്റ്ററുടെ കലവറയില്ലാത്ത പ്രോത്സാഹനത്തെക്കുറിച്ചും തകാഹാഷി പറഞ്ഞു. തന്നേക്കാൾ ഉയരമുള്ള വാൾട്ടിംഗ് ഹോഴ്സുകൾക്ക് മുകളിലൂടെ ചാടാൻ ആവേശപൂർവ്വം അവനെ പ്രേരിപ്പിച്ചുകൊണ്ട് മാസ്റ്റർ തറപ്പിച്ചു പറയുമായിരുന്നു, നിനക്കത് കഴിയുമെന്ന് ഉറപ്പാ. ആ ചാട്ടമൊക്കെ താൻ സ്വയം ചാടിയതാണെന്ന് വിശ്വസിക്കാൻ ഈ നിമിഷം വരെയും അവന് കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് അത്ഭുതകരമായിരുന്നു അത്. വാൾട്ടിംഗ് ഹോഴ്സിന് മുകളിൽ വെച്ച് അദ്ദേഹം തന്നെ രഹസ്യമായി സഹായിച്ചിരുന്നു എന്ന് പോലും അവനിപ്പോൾ സംശയിക്കുന്നു. കൊബായാഷി മാസ്റ്റർ അവന് പകർന്നു കൊടുത്തത് മുഴുവനും ആത്മവിശ്വാസമായിരുന്നു. നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കുന്നതിലെ ആഹ്ലാദമില്ലെന്ന് അദ്ദേഹം അവനെ ലളിതമായി പഠിപ്പിച്ചു. എപ്പോഴൊക്കെ അവൻ പിന്നരങ്ങിൽ ഒളിച്ചു നിൽക്കാൻ ശ്രമിച്ചുവോ അപ്പോഴൊക്കെയും മാസ്റ്റർ വന്ന് അവനെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കല്ലും മുള്ളും നിറഞ്ഞ ഈ ജീവിതത്തോട് ആരോഗ്യകരമായൊരു മനോഭാവം വികസിപ്പിച്ചെടുക്കാൻ അതുവഴി അവന് കഴിഞ്ഞു. പണ്ട് ആ സമ്മാനങ്ങളെല്ലാം വാരിക്കൂട്ടിയപ്പോഴുണ്ടായ ആത്മപ്രഹർഷം അവനിപ്പോഴും ഓർക്കുന്നു. എൻ്റെ മുന്നിലിരുന്ന് ആ പഴയ കണ്ണിളക്കത്തോടെ മനസ്ഥൈര്യത്തോടെ തകാഹാഷി ടോമിയെക്കുറിച്ചുള്ള ഊഷ്മള വിചാരങ്ങളിൽ മുഴുകി. ഇത്രയും മികവുറ്റൊരു വ്യക്തിത്വമായി തകാഹാഷി വളർന്നു വരുന്നതിൽ അനുകൂലമായ ഗൃഹാന്തരീക്ഷത്തിനും അതിൻ്റേതായൊരു പങ്ക് നിശ്ചയമായും ഉണ്ടായിരിക്കണം. ഏതായാലും ഒരു കാര്യം തർക്കമറ്റതാണ്, കൊബായാഷി മാസ്റ്റർ ഞങ്ങൾ കുട്ടികളുമായി ഇടപഴകിയിരുന്നത് അഗാധമായ ദീർഘദൃഷ്ടിയോടെയായിരുന്നു. ടോട്ടോച്ചാൻ, നേരായിട്ടും നീയൊരു നല്ല കുട്ടിയാ എന്ന് നിരന്തരം എന്നോട് പറയാറുണ്ടായിരുന്നത് പോലെ തകാഹാഷിയോട് ആത്മധൈര്യം പകർന്ന സ്വരത്തിൽ അദ്ദേഹം പറയുമായിരുന്നു, നിനക്കത് ചെയ്യാൻ കഴിയുന്ന ഉറപ്പാ. പിന്നീട് അവൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ ഒരു നിർണായക ഘടകമായി ആ വാക്കുകൾ മാറുകയും ചെയ്തു. ഹമാമാത്സുവിൽ നിന്ന് പിരിയാൻ നേരം ഞാൻ പൂർണ്ണമായും മറന്നുപോയിരുന്നൊരു കാര്യം തകാഹാഷി ഓർമ്മിപ്പിച്ചു. അവൻ രാവിലെ ടോമോയിലേക്ക് വരുന്ന വഴി മറ്റ് സ്കൂളിലെ കുട്ടികൾ കളിയാക്കിയും ദേഹോപദ്രവം ഏൽപ്പിച്ചും അവൻ്റെ പിന്നാലെ കൂടുമായിരുന്നതും വിയർത്ത് വിഷണ്ണനായെത്തുന്ന അവനെ കണ്ട് ഏത് വികൃതിച്ചക്കന്മാരാണ് ഉപദ്രവിച്ചതെന്ന് കോപത്തോടെ ആരാഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ക്ഷണത്തിൽ ഗേറ്റ് കടന്ന് കാറ്റിൻ്റെ വേഗത്തിൽ മറയുമായിരുന്നതും അല്പനേരം കഴിഞ്ഞ് കിതപ്പോടെ തിരികെ വന്ന് ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്നും എല്ലാം താൻ ശരിയാക്കിയിട്ടുണ്ടെന്നും അവൻ ഉറപ്പു കൊടുക്കാറുള്ളതും തകാഹാഷി സ്മരണയിൽ നിന്ന് പെറുക്കിയെടുത്തു. അക്കാലത്ത് നീ എന്നെ ശരിക്കും സന്തോഷിപ്പിച്ചു. യാത്ര പറഞ്ഞ് എഴുന്നേൽക്കവേ അവൻ പറഞ്ഞു, അതെ, ഞാനത് മറന്നുപോയിരുന്നു. ഓർമ്മിപ്പിച്ചതിനും നന്ദി തകാഹാഷി, നന്ദി.